കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആഗോള സഭകളിൽ കഴിഞ്ഞ നാളുകളിൽ വീക്ഷിക്കുമ്പോൾ 17-18 നൂറ്റാണ്ടുകളെ അപേക്ഷിച്ച് സഭകളിൽ കുറഞ്ഞുപോയ ഒരു കാര്യമുണ്ട്. അത് പ്രത്യാശയുടെ ഗാനങ്ങളാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ വന്നൊരു ദിവാസൻ അതേക്കുറിച്ച് പറഞ്ഞിരുന്നു. സഭകൾ ക്രിസ്തുവിശുവിന്റെ മടങ്ങിവരവിനെ കുറിച്ചുള്ള പ്രത്യാശയിൽ പലപ്പോഴും തണുത്തുപോയതായിട്ട് കാണുന്നുവെന്ന് ആ സഹോദരൻ പറഞ്ഞ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് ഞാൻ കരുതുകയാണ്. ബൈബിൾ യേശു മുന്നമേ പറഞ്ഞായിരുന്നു, അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തുപോകും, എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന് കർത്താവ് തന്നെ ഈ ഭൂമിയിൽ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട്. സോ മനഃപൂർവ്വമായിട്ടാണ് ഈ പ്രത്യാശയുടെ ഗാനങ്ങൾ പാടിയത്. ഞാന് കൂട്ടായ്മകൾക്കൊക്കെ കടന്നു വരാനായിട്ട് പലപ്പോഴും സാധിക്കുന്നില്ല. ഞാൻ ചോദിക്കുകയാണ്, കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ കൂട്ടായ്മയിൽ യേശു ക്രിസ്തുവിന്റെ മടങ്ങിവരവിനെ കുറിച്ച് ഷെയർ ചെയ്ത ആരെങ്കിലും ഉണ്ടോ? ദൈവനോട് സംസാരിച്ചു, നമുക്ക് ഒരുങ്ങിയിരിക്കണം, നമ്മുടെ കർത്താവ് മടങ്ങി വരുന്നുവെന്ന് ഏതെങ്കിലും കോട്ടേജ് മീറ്റിംഗുകളിൽ ആരെങ്കിലും ഷെയർ ചെയ്തിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കുക. ഇല്ല എങ്കിൽ വീണ്ടും നമ്മുടെ ഹൃദയത്തെ സ്വർഗീയ പ്രത്യാശയിൽ നമുക്ക് ഉറപ്പിക്കാം. നമ്മുടെ മുമ്പിൽ വേറെ പ്രത്യാശകളോ വേറെ നിലനിൽക്കുന്ന നഗരമോ ഇല്ല. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ. ഒരുപക്ഷെ പ്രസംഗരായ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ തണുപ്പൻ പ്രതികരണം കിട്ടുന്ന ഒരു പ്രസംഗമാണ് മുമ്പോട്ട് ഈ മെസ്സേജ് എന്ന് എനിക്കറിയാം. എങ്കിലും കൃപയിൽ ആശ്രയിച്ച് ക്രിസ്തുവിന്റെ ക്രൂശിന്റെ സന്ദേശവും ക്രിസ്തുവിന്റെ മടങ്ങിവരിന്റെ സന്ദേശവും ദൈവം വരും തരുന്നിടത്തോളം ഓഡിയൻസ് ആരുമില്ല എങ്കിലും പ്രസംഗിപ്പാനായിട്ട് ഈ പകൽ ഞാൻ എന്നെ തന്നെ ദൈവവരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. നമ്മുടെ ഹൃദയത്തെ ഉറപ്പിച്ചുകൊണ്ട് ആ ഒരു ഗാനത്തിന്റെ ചില വരികൾ പാടിക്കൊണ്ട് ചുരുക്കം ചില വാക്യങ്ങൾ ലേക്ക് അടക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ആ പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, കർത്താവിനെ കാണുമെന്നുള്ള പ്രത്യാശ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഈ ഗാനത്തിന്റെ വരികളെ പാടിക്കൊണ്ട് വചനങ്ങളിലേക്ക് കടന്നു വരാം. സ്തോത്രം.
പരനേ നിന്നെ കാണാനെനിക്കധികം കൊതിയുണ്ട്. പരനേ നിന്നെ കാണാനെനിക്കധികം കൊതിയുണ്ട്. പരനേ പരനീതിഭോജം കണ്ടു കൊതി തീരനുണ്ടെനിക്കാശ, കണ്ടു കൊതി തീരനുണ്ടെനിക്കാശ. പരനേ നിന്റെ വരവ് ഏതു സമയം അറിയുന്നില്ല. പരനേ നിന്റെ വരവ് ഏതു സമയം അറിയുന്നില്ല. എന്നു വരും നീ, എപ്പോൾ വരും നീ അറിയാത്തതിനാൽ കാത്തിടുന്നീ ഞാൻ, അറിയാത്തതിനാൽ കാത്തിടുന്നേ ഞാൻ. ശുദ്ധ ശുദ്ധരെല്ലാം ഗീതം പാടും തന്റെ വരവിൽ. ശുദ്ധ ശുദ്ധരെല്ലാം ഗീതം പാടും തന്റെ വരവിൽ. ആർത്തും ഘോഷിച്ചു, ആർത്തും ഘോഷിച്ചു ആനന്ദവല്ലഭനേദിപ്പാ, ആനന്ദവല്ലഭനേദിപ്പാൻ. മണ്ണിൽ മൗനമുറങ്ങും തന്റെ വിശുദ്ധ എല്ലാ നിമിഷം. മണ്ണിൽ മൗനമുറങ്ങും തന്റെ വിശുദ്ധ എല്ലാ നിമിഷം കാഹളതുനീങ്ങൻ ചടുതടെ ഉയർത്തിടും തിരുമുഖം കാണാൻ തടുതടെ ഉയർത്തിടും തിരുമുഖം കാണാൻ പരനെ നിന്നെ കാണാനിരിക്കധികം പുതിയുള്ളേ പരനെ നിന്നെ കാണാനിരിക്കധികം പുതിയുള്ളേ പരനെ കണ്ടുകൊരി തീരാനും എനിക്കാശ കണ്ടുകൊരി തീരാനും
പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവ്, ഞങ്ങൾ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ മടങ്ങി വരുമെങ്കിൽ മാത്രം പ്രത്യാശ വെച്ച് ജീവിക്കേണ്ട പരദേശികളുടെ ഒരു കൂട്ടമാണ് ഞങ്ങളെന്ന് അറിയുന്നു കർത്താവെ. എങ്കിലും ഭൗതികമായ നന്മകൾ തന്നപ്പോൾ ഞങ്ങളുടെ വേരുകൾ ഈ മണ്ണിൽ ഉറച്ചുപോയി കർത്താവെ. ഞങ്ങളോട് പുനതമ്പുരാനെ നീ കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. കർത്താവ്, ഞങ്ങളുടെ പൗരത്വം സ്വർഗത്തിൽ നിന്ന് തിരുവനന്തപുരം വായിക്കുന്നു. ഭൂമിയിലുള്ളതല്ല, പൗരത്വമുള്ളത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കണമെന്ന കൽപ്പന ഞങ്ങൾക്കുണ്ട് കർത്താവെ. ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. അങ്ങയുടെ മരവും മടങ്ങി വരുമെങ്കിൽ അങ്ങയുടെ മുഖം പ്രത്യാശയോടെ കാണുമെന്നുള്ള ഒരു ഒരു ഉറപ്പ് ഞങ്ങൾക്ക് വീണ്ടും നൽകണമേ കർത്താവെ. കർത്താവ്, ഞങ്ങളുടെ പരിശുദ്ധാത്മാവിന് മാത്രമേ അത് കഴിയുള്ളൂ എന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങളെ സഹായിക്കണമേ, സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, വളരെ സത്യത്തോടെ ഇരിക്കുക, നീണ്ട ഒരു പ്രസംഗത്തിനല്ല ഞാൻ നിൽക്കുന്നത്. സങ്കീർത്തനങ്ങൾ 17 സങ്കീർത്തനത്തിന്റെ 15 വാക്യം നമുക്ക് വായിക്കാം. സാം 17:15. 17 സങ്കീർത്തനത്തിന്റെ അവസാനത്തെ വാക്യം.
ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും, ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും.
സങ്കീർത്തനക്കാരൻ ദാവീദ് രാജാവ് പ്രകാരം പാടി, ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും, ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. നമുക്കറിയാം ദാവീദ് രാജാവായിരുന്നു. ഒരു രാജാവിന് എന്തുമാത്രം തിരക്കുകളും ഡ്യൂട്ടിയും ഒക്കെ ഉണ്ടാവും. രാജാവ് തന്റെ രാജകാര്യങ്ങളിൽ ബിസി ആയിരുന്നപ്പോൾ ഒരിക്കൽ പരിചാരകൻ വന്നു പറഞ്ഞു, രാജാവേ ആലയത്തിലേക്ക് പോകാൻ സമയമായി. അതിനെക്കുറിച്ച് രാജാവ് എഴുതിയത്, യഹോവയുടെ ആലയത്തിലേക്ക് പോകാമെന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിക്കുകയായിരുന്നു. കാരണം അതവന്റെ ജീവിതത്തിന്റെ ഒരു പ്രത്യാശയായിരുന്നു. ദൈവസഭകൾക്ക് വേണ്ടത് ഉപദേശങ്ങൾക്കപ്പുറമായി റിമൈൻഡേഴ്സ്, ഓർമ്മപ്പെടുത്തലുകളാണെന്ന് ആരോ പറഞ്ഞ് ഈ തരുണത്തെ ഞാൻ ഓർക്കുക. കർത്താവിന്റെ മടങ്ങിവനെ കുറിച്ച് കേൾക്കാനായിട്ട് നിങ്ങൾക്ക് എത്ര പേർക്ക് താല്പര്യമുണ്ട്? ഒരിക്കലൊരു പ്രായമുള്ള വീട്ടിൽ ഒരപ്പച്ചൻ വളരെ പ്രായമായിട്ട് കിടക്കുക, അമ്മച്ചിയുണ്ട്. ഒരു ദൈവദാസം വന്നപ്പോൾ അമ്മച്ചി മാറ്റി വിളിച്ചുകൊണ്ട് പോയി, പറഞ്ഞൊരു കാര്യമുണ്ട്, അപ്പച്ചന് വളരെ സന്തോഷമുള്ള കാര്യങ്ങൾ വേണം ദേവദാസ നിങ്ങൾ പറയാൻ, അപ്പച്ചനെ സന്തോഷിപ്പിക്കുന്ന ചീർഫുൾ ആക്കുന്ന കാര്യങ്ങൾ പറയണം. പിന്നെ പ്രത്യേകിച്ച് സ്വർഗം, നിത്യത മുതലായ കാര്യങ്ങളെ കുറിച്ച് അപ്പച്ചനോട് പറയരുത്, കാരണം പറഞ്ഞ പുള്ളി ഡൗൺ ആകും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ആ അപ്പച്ചന്റെ കൂട്ടത്തിൽ എത്ര പേരുണ്ടെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ എനിക്ക് ഒരു കാര്യം അറിയാം, എല്ലാ സഭയിലും നിത്യതയെക്കുറിച്ചും ദൈവത്തിന്റെ മുഖത്തെ കാണുമെന്ന് കേൾക്കുമ്പോൾ പ്രത്യാശയുള്ളൊരു കൂട്ടത്തെ ദൈവം എല്ലായിടത്തും ശേഷിപ്പിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. പ്രിയമുള്ളവരെ, പത്രോസിന്റെ 2 അതിന്റെ 1 നമുക്ക് കടന്നു വരാം. 1 രണ്ട് ഭാഗങ്ങൾ മാത്രം ചുരുക്കത്തിൽ ചില ഓർമ്മപ്പെടുത്തലുകൾ, 2:12 തൊട്ട് വായിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞവരും ലഭിച്ച സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരെന്ന് വരികിലും ഇത് നിങ്ങളെ എപ്പോഴും ഓർപ്പിപ്പാൻ ഞാൻ ഒരുങ്ങിയിരിക്കും. പത്രോസ് പറയുകയാണ്, ഇത് നിങ്ങളെ എപ്പോഴും ഓർപ്പിക്കാൻ ഞാൻ ഒരുങ്ങിയിരിക്കും. കർത്താവ് യേശു ക്രിസ്തു എനിക്ക് അറിവ് തന്നതുപോലെ എന്റെ കൂടാരം പൊളിഞ്ഞു പോകാൻ അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞിരിക്കാൻ ഞാൻ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം നിങ്ങളെ ഓർപ്പിച്ചുണർത്തുക യുക്തമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ അതിന്റെ നിര്യാണത്തിന് ശേഷം എപ്പോഴും ഓർത്തുകൊള്ളാൻ തക്കണം ഞാൻ ഉത്സാഹിപ്പിക്കും. ഇപ്പൊ നിങ്ങളെ വാക്യങ്ങൾ കണ്ടോ, 3:1 കണ്ടോ, ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി നിങ്ങളുടെ പരമാർത്ഥ മനസ്സ് ഉണർത്തുന്നു. പത്രോസിന്റെ ഓർമ്മപ്പെടുത്തലുകൾ ഓർക്കുമ്പം എന്റെ മനസ്സിലേക്ക് വരുന്നൊരു കാര്യമുണ്ട്, ശ്രദ്ധിച്ചാട്ടെ. പത്രോസിനെ കർത്താവ് കണ്ടുമുട്ടിയപ്പം പത്രോസ് പറഞ്ഞൊരു കാര്യമുണ്ട്, രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു, ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല, എങ്കിലും എന്തിനാൽ വലയിറക്കാം? നിന്റെ വചനത്താൽ, നിന്റെ വചനത്താൽ ഞങ്ങൾ വലയിറക്കാം. അടുത്ത് എല്ലാവരും പോകുന്നവരും പത്രോസ് പറയുന്നുണ്ട്, കർത്താവെ ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. പത്രോസ് ലേഖനം എഴുതിയപ്പോൾ എഴുതി, കെടുന്ന ബീജത്താൽ അല്ല കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. പുല്ലുവാടി പൂ ഉതിർന്നു പോയി, യഹോവയുടെ വചനമോ എന്നേക്കും പ്രിയമുള്ളവരെ, കർത്താവ് യേശു ക്രിസ്തു മടങ്ങി വരുമെന്ന് തെളിവെന്ന നിങ്ങൾ ചോദിച്ച നിങ്ങൾ പെട്ടെന്ന് പറഞ്ഞ മറുപടി എന്തായിരിക്കും? കർത്താവ് യേശു ക്രിസ്തു മടങ്ങി, വിശ്വാസി അവിശ്വാസി അവിശ്വാസികൾക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി കർത്താവ് യേശു ക്രിസ്തു വേഗത്തിൽ മടങ്ങി വരുമെന്നുള്ള കാര്യം എന്താ തെളിവ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? എന്തോ എത്രയേ ഉള്ളൂ, ദൈവവചനത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞു, കൂടുതൽ എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല. ബിക്കോസ് ഇറ്റ് ഈസ് റിട്ടൺ ഇൻ ദ വേർഡ്, 200 ചില്ലുവാനം പ്രാവശ്യം യേശു ക്രിസ്തു മടങ്ങി വരുമെന്ന് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് കൊണ്ട് സംശയത്തിന്റെ കാര്യമില്ല. യേശു ക്രിസ്തു പ്രവാചക വാക്യം അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്. നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയത്തിൽ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുളിൽ കത്തി നിൽക്കുന്ന വിളക്ക് പോലെ എന്ത് ചെയ്യണം? ഈ പ്രവാചക വാക്യത്തെ കരുതിക്കൊണ്ടാൽ നല്ലത് എന്നാ പറഞ്ഞു. പ്രിയമുള്ള, തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് നമ്മൾ ശ്രദ്ധിച്ചിനി വായിക്കണം. ഞാൻ ഒരു ഉദാഹരണം കൊണ്ട് പറയാം. അബ്രഹാം കൂടാരവാസിയായിരുന്നു. അബ്രഹാം എങ്ങോട്ടാ യാത്ര ചെയ്തത്? വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി വിളിക്കപ്പെട്ട ദേശത്തേക്ക് യാത്രയാവാൻ പുറപ്പെട്ടാറേ. എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. വിശ്വാസത്താൽ അവൻ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുടെ പട്ടണത്തിനായിട്ട് അവൻ കാത്തിരുന്നു. നിങ്ങൾ വീട്ടിൽ പോയിട്ടൊരു ഹോംവർക്ക്, പുഷ്പേവർ പിള്ളേർക്ക് ഹോംവർക്ക് കൊടുത്ത പോലെ ഒരു ഹോംവർക്ക് തരാം. എബ്രഹാം പിച്ച് തെറ്റൻ്റ്, എബ്രഹാം കൂടാരം അടിച്ചു എന്ന് എഴുതിയിരിക്കുമ്പോൾ തൊട്ടു താഴെ എഴുതിയിരിക്കുന്നു, എബ്രഹാം ബിൽറ്റ് ദ ആൾട്ടർ. കൂടാരം അടിച്ചപ്പോൾ യാഗപീഠം പണിയുകയായിരുന്നു. 12:8-9 വാക്യങ്ങൾ വായിക്കുന്നു, അബ്രഹാം കൂടാരം അടിച്ചു യാഗപീഠം പണിതു. ഇത്രയുള്ളവരെ നമ്മള്, നിങ്ങൾ ആരും ഡൗൺ ആകാൻ വേണ്ടി ചോദിക്കല്ല, നമ്മൾ പലപ്പോഴും ചെയ്യുന്നതിനെന്നറിയോ, കൂടാരം പണിയുകയും യാഗപീഠം അടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ അബ്രഹാമിന് അറിയായിരുന്നു, ഇവിടെ എന്തൊക്കെ കൂട്ടിവെച്ചാലും പണിതാലും നിത്യമായി നിൽക്കുന്ന ഒന്നേ ഉള്ളൂ, അത് ദൈവത്തോടുള്ള ആരാധന അത്രേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയ സഹോദരങ്ങളെ ഓർത്തോണം, കൂടാരം മാറ്റി മാറ്റി അടിക്കാനുള്ളതാ, യാഗപീഠം പണിയാനുള്ളതാ. അബ്രഹാമിന് ഒരു തെറ്റുപറ്റി തിരിച്ചു വരുമ്പോൾ എവിടേക്ക് വന്നെന്നറിയാമോ? അതിന്റെ 13-ാം അധ്യായത്തിൽ അബ്രഹാം തൻ ആദ്യം വരുന്ന താൻ യാഗപീഠം പണിന്ന യാഗപീഠത്തിനടുക്ക് വന്ന് അവിടെ അബ്രഹാം ദൈവത്തെ ആരാധിച്ചെന്നാ പറഞ്ഞു. എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ കൂടാരം, കൂടാരത്തിന് വേണ്ടിയല്ലേ രാവും പകൽ ഓടിക്കൊണ്ടിരിക്കുന്നു? ഈ കൂടാരം എങ്ങനെയെങ്കിലും സ്ഥിരമായിട്ടൊന്ന് ഉറപ്പിക്കാൻ വേണ്ടിയല്ലേ ഞാൻ ചോദിക്കട്ടെ, വാട്ടർ ബോട്ട് മൈ പേഴ്സണൽ ഓട്ടർ, ദൈവത്തോടുള്ള ആരാധന എന്റെ പേഴ്സണൽ ഓട്ടർ എവിടെയായിരിക്കുന്നു? ദൈവത്തോടുള്ള ആരാധന എന്റെ ഫാമിലി ഓൾട്ടർ എവിടെയായിരിക്കുന്നു? ദൈവത്തോടുള്ള ആരാധനയിൽ എന്റെ ചർച്ചിന്റെ ഓൾട്ടർ എവിടെയായിരിക്കുന്നു? പ്രിയ സഹോദരങ്ങളെ, സ്നേഹത്തോട് ഓർപ്പിക്കാം, ഇവിടെ നിങ്ങൾ എവിടൊക്കെ കൂടാരങ്ങൾ ഉണ്ടാക്കിയാലും യാഗപീഠം പണിഞ്ഞിട്ടില്ലെങ്കിൽ നിത്യതയിൽ അതൊരു നഷ്ടം തന്നെയായിരിക്കും. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്ക്, നിങ്ങളൊന്നുമില്ലാത്തൊരു വ്യക്തിയായിരുന്നെങ്കിലും ഇവിടെ യാഗപീഠം പണിതിട്ടുണ്ടെങ്കിൽ നിത്യതയിൽ നീ ഒരു ആരാധനക്കാരനായിരിക്കും. പ്രൈസ് ദി ലോർഡ്. മറന്നു പോകരുത്, കുറിച്ചിട്ട് കൊള്ളുക. പത്രോസിന്റെ 2-ാം ലേഖനം അതിന്റെ 3:8 പറയുന്നു, വായിച്ചാട്ടെ, 3:8 വായിച്ചാട്ടെ. ഒരു റിമൈൻഡർ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, 3:8.
എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു.
കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും എന്നീ കാര്യം നിങ്ങൾ എന്ത് ചെയ്യരുത്? എന്ത് ചെയ്യരുത്? മറക്കരുത്. കണ്ടോ എല്ലാരും വാക്യം? ഞാൻ എപ്പോഴും പറയാറുണ്ട്, ചർച്ചിൽ നിന്ന് ഇവിടുത്തെ എല്ലാത്തിനും, ഇതിനുശേഷം അനൗൺസ്മെന്റ് ഉണ്ട്, അത് പിന്നീട് പറയാം. ചർച്ചിൽ നിന്ന് അനൗൺസ്മെന്റ് ഇല്ലാത്ത ഒരു കാര്യം, കർത്താവ് യേശു ക്രിസ്തു ഈ വ്യാഴാഴ്ച മടങ്ങി വരുമെന്നൊന്നും ഞങ്ങൾക്ക് അനൗൺസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഒരുങ്ങിയിരുന്നോണം, ആ നാളും നാഴികയും സംബന്ധിച്ച് പിതാവല്ലാതെ പുത്രനും കൂടെ അറിയുന്നില്ല. പ്രിയമുള്ളവരെ, റിസ്ക് എടുക്കുന്നവർ ചിന്തിച്ചോണം, നിങ്ങളുടെ ജീവിതത്തിൽ ബിസിനസ്സിന് വേണ്ടിയോ സ്ഥലം മേടിക്കാൻ വേണ്ടിയോ എന്ത് റിസ്ക് എടുത്താലും കർത്താവിന്റെ മടങ്ങി വരവെങ്കിൽ ഒരുങ്ങുന്ന കാര്യത്തിൽ മാത്രം ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, ഡോണ്ട് ടേക്ക് എ റിസ്ക്. രാവിലെ സാൽബർ പറഞ്ഞ വേറൊരു അർത്ഥത്തിലെങ്കിലും ആ ഭാഗങ്ങൾ, രാജാവ് കല്യാണത്തിന് വിളിച്ചു, 22-ാം അധ്യായത്തിൽ എടുക്കേണ്ട മത്തായി, കല്യാണത്തിന് വിളിച്ചപ്പം ആളുകൾ പറഞ്ഞെന്നറിയോ, അവർക്കോ വരുവാൻ മനസ്സായില്ല. കർത്താവ് പറഞ്ഞ കേട്ടോ, ഫസ്റ്റ് കൂട്ടർക്ക് മനസ്സായില്ല, രണ്ടാമത്തെ കൂട്ടര് നമ്മൾ കാണുന്നു, രാജാവ് കല്യാണത്തിന് വിളിക്കുക, പുത്രന്റെ കല്യാണമാണ് കേട്ടോ, എല്ലാരും ശ്രദ്ധിച്ചിരിക്കണേ, പുത്രന്റെ കല്യാണത്തിന് വിളിക്കുമ്പം എല്ലാവരും, നിങ്ങൾ രാവിലെ ഓർക്കുന്നുണ്ടോ എന്ത് പറഞ്ഞു? ഒഴികഴിവിന്റെ ഇംഗ്ലീഷാണ് നമുക്ക് കൂടുതൽ വശം, എന്താ എസ്ക്യൂസസ്. നിങ്ങൾ മത്തായി 22-ലെ യോഗ്യരായ, ക്ഷണിക്കപ്പെട്ടതിന്, ക്ഷണിക്കപ്പെട്ട് യോഗ്യരായവരിൽ പിന്തള്ളപ്പെട്ടു പോകേണ്ട റീസൺ പറ, ഏത് പാപം അവർ ചെയ്തേ? അവർക്ക് മനസ്സായില്ല. രണ്ടാമത്തെ കൂട്ട കാര്യം പറ, അവർ മൂന്ന് കാര്യം ചെയ്തു. ഒന്ന്, അവര് എന്ത് ചെയ്തു കാളെ വാങ്ങിച്ചു. തെറ്റാണോ? വണ്ടി വാങ്ങിക്കുന്നതില്ലയോ? കല്യാണം കഴിച്ചു, സ്ഥലം മേടിച്ചു. പിന്നെയുള്ളവരെ, ഞാൻ ഈ തിരുവചനത്തെ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇതിനകത്ത് പിന്തള്ളപ്പെട്ടു പോരുന്നവരാരും മദ്യപിച്ചിട്ടോ വ്യഭിചാരം ചെയ്തിട്ടോ പിടിച്ചു പറിച്ചിട്ടോ അല്ല. റീഡ് ദ വേർഡ്, നിങ്ങൾ വചനം വചനമായിട്ട് തന്നെ വായിക്കുക. എസ്ക്യൂസ് പറഞ്ഞ് തിരക്കടിച്ചൊരു കൂട്ടമാണ് പിന്തള്ളപ്പെട്ടു പോയത്. ഞാൻ ഭയത്തോടെ വിളിച്ചു പറയുക, എസ്ക്യൂസ് പറഞ്ഞ് തിരക്കടിച്ച ഒരു കൂട്ടമാണ്, ഐ ആം ബിസി 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 എന്ന് പറഞ്ഞൊരു കൂട്ടമാണ് കർത്താവിന്റെ കല്യാണത്തിങ്ങൾ തള്ളപ്പെട്ടു പോയപ്പോ കർത്താവ് പറഞ്ഞു, ദാസന്മാരെ പോ,
പോയി ആർക്കും വേണ്ടാതെ കിടക്കുന്ന, ഞാൻ സ്ഥലങ്ങളൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല,
ആരാലും തള്ളപ്പെട്ട് കിടക്കുന്ന ഒരു കൂട്ടത്തെ വിളിക്ക്. നേരിട്ട് നിങ്ങളും ഞങ്ങളും കണ്ടുകൊണ്ടിരിക്കുക കല്യാണശാലയിലേക്ക് ഇതുവരെയും തള്ളപ്പെട്ടു പോയൊരു കൂട്ടം ഇടിച്ചു കയറിക്കൊണ്ടിരിക്കുക. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ക്ഷണിക്കപ്പെട്ടവരോ യോഗ്യരായില്ല. കർത്താവിന് 1000 സംവത്സരം ഒരു ദിവസം പോലെയും, 1000 സംവത്സരം പോലെ, അതെന്നറിയോ, ഒരു ഇനിയും തിരുവനന്തപുരത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. കാൽക്കുലേഷൻ, അതായത് ഇപ്പൊ സുനാമി വന്നു, അതിനുശേഷം അത് വന്നു, പിന്നെ ഇസ്രായേലില് ആലയത്തിന്റെ ഇത് വെച്ചോണ്ടിരിക്കുന്നു, ഒക്കെ നല്ലതാ, ഒന്നും കുഴപ്പമില്ല. പക്ഷേ ഇതെല്ലാം കർത്താവ് പറയാണ്, എന്നീ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യരുത് എന്ന് നിങ്ങൾ, എന്നിട്ട് മൂന്ന് വാക്ക് അവിടെ പറയുന്നത് ലുക്കിംഗ് ഫോർവേഡ് എന്ന്. മൂന്നിടത്ത് പറയുന്നുണ്ട്, 3:10 പറയുന്നുണ്ട്, 3:13 പറയുന്നുണ്ട്, 3:14 പറയുന്നുണ്ട്. വീട്ടിൽ പോയി ശ്രദ്ധിച്ച് വായിച്ചാൽ മതി. വി ആർ ലുക്കിംഗ് ഫോർവേഡ് ഫോർ സംതിങ്. ശ്രദ്ധിച്ചേ, എല്ലാരും കേൾക്കുന്നുണ്ടോ? ഞങ്ങൾ കാത്തിരിക്കുക ഒരു കാര്യത്തിന് വേണ്ടി. എന്തിനു വേണ്ടിയാ? ലുക്കിംഗ് ഫോർവേഡ്. സഭയോട് ഞങ്ങൾ ചോദിക്കുക, വാട്ട് വി ആർ ലുക്കിംഗ് ഫോർവേഡ്. ചില പറയുന്ന ബ്രദർ, എനിക്ക് ഒരൊറ്റ കാര്യമുള്ളൂ, എന്റെ പിള്ളേരുടെ കല്യാണം എങ്ങനെയെങ്കിലും ഒന്ന് കഴിയണം, അതിനുവേണ്ടി ഞാൻ നോക്കി പാർത്തിരിക്കുക. ചില പറയുന്നത്, എനിക്ക് വേറെ ഒന്നുമില്ല ബ്രദർ, എങ്ങനെയെങ്കിലും വലുതൊന്നും വേണ്ട, അത്യാവശ്യം ഒരു സ്വന്തമായിട്ടൊരു വീടൊക്കെ. ഇതൊന്നും പാപമാണെന്ന്, നോഹയുടെ കാലത്ത് ആളുകൾ എന്ത് പാപമാണ് ചെയ്ത പറഞ്ഞേ? യേശു പറഞ്ഞ ലിസ്റ്റ് പറയണം. അവരെന്ത് ചെയ്തു? വിവാഹത്തിന് കൊടുത്തു, വിവാഹം കഴിച്ചു, പിന്നെ തിന്നും കുടിച്ചു. ഇതിനകത്ത് ഏത് പാപമുള്ളേ? ലോകത്തിന്റെ കാലത്ത് ആളുകൾ തള്ളപ്പെട്ട് പോകേണ്ട റീസൺ പറ, വിറ്റും നട്ടും, റിയൽ എസ്റ്റേറ്റ് വിറ്റും നട്ടും, കൺസ്ട്രക്ഷൻ പണിതും പോന്നു. ഇതൊന്നും തെറ്റല്ലായിരുന്നു, പക്ഷെ അന്ന് ആ കാലത്ത് ജനം തള്ളപ്പെട്ടു പോകേണ്ട കാരണം, ഇതിന്റെ ഇടയ്ക്ക് അവർക്ക് ദൈവത്തെ അന്വേഷിക്കാൻ സമയമില്ലാതെ പോയത്.
മനസ്സിലായോ?
ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം അതുപോലെ മായമില്ലാതെ പ്രസംഗിക്കണം, അതാ ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങൾ നോക്കി, വി ആർ ലുക്കിംഗ് ഫോർവേഡ്. ഞങ്ങൾ നോക്കി പാർത്തിരിക്കുന്നത് നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കും. ഇംഗ്ലീഷ് എഴുതിക്കുന്നത് ഹോം ഓഫ് റൈച്ചസ്നെസ്. ഇങ്ങനെ വീട്ടുപേരുള്ള ആരെല്ലാം ഉണ്ടോ? ഹോം ഓഫ് റൈച്ചസ്നെസ്. നിങ്ങൾ ഇതിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ ഹോം ഓഫ് ജോയ് കേട്ടിട്ടുണ്ട്. ഹോം ഓഫ് ജോയ്. പിന്നെ സാധാരണ നമ്മൾ വീടിന് പേരിടുന്ന എന്താ? ഹോം ഓഫ് പീസ്, സമാധാനത്തിന്റെ ഭവനം ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ദൈവത്തിന്റെ ഭവനം, ബേഥേൽ ദൈവത്തിന്റെ ഭവനം. പിന്നെ രഹോബോത്ത്, ദൈവം നമുക്ക് ഇടമുണ്ടാക്കി. പക്ഷെ ഒരു കാര്യം പറയും, എന്താ ആരും ഇതൊരു ഇടാഞ്ഞെന്ന് എനിക്കറിയത്തില്ല. ഞാൻ വിശ്വസിക്കുന്നത് നീതി വസിക്കുന്ന ഒരൊറ്റ വീടേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവിന്റെ വീടാ. പ്രൈസ് ദി ലോർഡ്. നീതി, ദ ഹോം ഓഫ് റൈച്ചസ്നെസ്. ഇവിടെ പത്രോസ് പറയാണ്, ഞങ്ങൾ നോക്കിയിരിക്കുന്നത് നീതി വസിക്കുന്ന ആ പുതിയ ആകാശത്തിന്, പുതിയ വീട്ടിന് വേണ്ടി നോക്കിയിരിക്കുക. ഇനിയും ശ്രദ്ധിച്ചോണേ, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാം. ഇവർക്ക് വചനം അറിയാവുന്നവരോട്ടിരിക്കുന്നത് മൂന്ന് പ്രാവശ്യം പത്രോസ് പറഞ്ഞു, വി ആർ ലുക്കിംഗ് ഫോർവേഡ്. ഒന്ന്, ഹോം ഓഫ് റൈച്ചസ്നെസ്. രണ്ടാമത് തന്നെ എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുക. ഞാനൊരു ഒരു ഒരു പ്രസംഗകൻ അതിനെക്കുറിച്ച് എഴുതിയതിൽ നിന്ന് ഞാൻ ആശ്ചര്യപ്പെട്ടതുകൊണ്ട് ഞാൻ പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു വാക്യമുണ്ട്, വ്യർത്ഥവും പിതൃഭാര്യവും വഴിയുള്ള നമ്മുടെ നടപ്പില്ലെന്ന്. അതെല്ലാവർക്കും അറിയാലോ അല്ലേ? എന്താ കുഞ്ഞാടിന്റെ പ്രത്യേകത? എന്താ നിർദോഷവും എന്ന് പറഞ്ഞേ? നിർദോഷവും ഇംഗ്ലീഷിൽ എന്നാ? സ്പോട്ട്ലെസ് ആൻഡ് ബ്ലെയിംലെസ്. ഓക്കെ, നമുക്കറിയാം നമ്മൾ ആ കാര്യത്തിൽ പൂർണ്ണ ശതകർത്ത. നമ്മൾ പറഞ്ഞത് കുഞ്ഞാടിന്റെ കാര്യത്തിൽ എനിക്കറിയാം, സ്പോട്ട്ലെസ് ആൻഡ് ബ്ലെയിംലെസ്. നമ്മളെ എങ്ങനാ കാണണ്ടേന്ന് ദൈവം വരുമ്പം, നമ്മളെ എങ്ങനാ കാണണ്ടേന്ന് കർത്താവ് എഴുതിയിരിക്കുന്നിടത്ത് ഇതേ രണ്ട് വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. അതുങ്ങൾ നമ്മൾ കണ്ടുണ്ടോ? ഞാൻ ചോദിച്ചു, കർത്താവേ എത്ര ഉന്നതകരമായ സ്റ്റാൻഡേർഡിലേക്ക് ഞങ്ങൾ. ഓക്കെ, കുഞ്ഞാട് ഈ സ്പോട്ട്ലെസ് ആൻഡ് ബ്ലെയിംലെസ് ഞങ്ങൾക്കറിയാം. നിങ്ങൾ രണ്ട് പത്രോസ് മൂന്നിന്റെ പതിനാല് എന്ന് വായിച്ചേ. മൂന്നിന്റെ പതിനാല്, രണ്ട് പത്രോസ് ഒന്ന് പത്രോസ് ഒന്നിന്റെ പതിനെട്ടും പത്തൊമ്പതും, രണ്ട് പത്രോസ് മൂന്നിന്റെ പതിനാലും ചേർത്തൊന്ന് പഠിക്കണേ. നമുക്ക് ഇത് ഇവിടെ വെച്ച് ഇട്ടച്ചു പോകരുത്. സ്പോട്ട്ലെസ് ആൻഡ് ബ്ലെയിംലെസ് ദ ലാംബ് ഓഫ് ഗോഡ്. അടുത്തത് ഇനി നമ്മളെ കുറിച്ച് അല്ല, മൂന്നിന്റെ പതിനാല് പതിനാല്.
അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കുകയാൽ അവൻ നിങ്ങളെ കറിയും കളങ്കവും ഇല്ലാതെ.
എല്ലാരും കണ്ടോ? നിങ്ങളെ അവന്, എന്നെ നിങ്ങളെ, ഞാൻ നിങ്ങളെ, എന്നെ നിങ്ങളെയും കർത്താവ് കാണാൻ ആഗ്രഹിക്കുന്ന എങ്ങനെയാന്ന് എവിടെ പറയുന്നത്? എങ്ങനെയാ?
കറയും കളങ്ങും
വിത്തൗട്ട് സ്പോട്ട് ആൻഡ് ബ്ലെയിംലെസ്. തിരുവനന്തപുരത്തിന് മുമ്പിൽ വിറയ്ക്കുന്ന സൗരങ്ങൾ ചോദിക്കുക, ഇതെങ്ങനുണ്ട്? കുഞ്ഞാടിനെ എങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നു, അതുപോലെയാണ് ദൈവം താൻ മടങ്ങി വരുമ്പോൾ നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇത് നിങ്ങൾ വീട്ടിൽ പോയി ഒറ്റയ്ക്ക് ചിന്തിക്കണം. ഒരുക്കത്തിന്റെ ഭാഗമാകട്ടോ. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും എന്ന് പറഞ്ഞേക്ക്, അവന്റെ കാന്തയും തന്നെ തന്നെ ഒരുക്കി. പ്രിയ സൗരങ്ങളെ, ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾക്ക് ആർക്കും നിങ്ങൾ ഒരുക്കാൻ പറ്റിയാലും, തൊട്ടടുത്തിരിക്കുന്നവർക്ക് ഒരുക്കാൻ പറ്റും, നിങ്ങളുടെ കൂട്ടായ്മ ലീഡ് ചെയ്യുന്നവർക്ക് ഒന്നും ഒരുക്കാൻ പറ്റുകയല്ല. ഒരുക്കം മാത്രം തന്നെത്താനാണ്. അന്ന് രണ്ടുപേർ, യേശു പറഞ്ഞ കേട്ടോ, രണ്ടുപേർ കിടക്കയിലായിരിക്കും. ഞാനതൊരു കുടുംബത്തെ എപ്പോഴും കാണുന്നു. ഭാര്യയോ ഭർത്താവോ ഒടുക്കപ്പെടും, മറ്റേ ആളെ കട്ടിൽ തന്നെ കിടക്കും. അന്ന് രണ്ടുപേർ തിരികലിൽ പൊടിച്ചുകൊണ്ടിരിക്കും. അന്ന് രണ്ടുപേർ വയലിലിരിക്കും, ഒരാളെ കൈക്കൊള്ളും, മറ്റേയാളെ തള്ളിക്കളിയും. ഞാൻ പറഞ്ഞല്ല, കർത്താവിന്റെ വായിൽ നിന്ന് വീണ വാക്കായ. യാക്കോബ് ഏശാവും ഒരു വയലിലിരുന്നവരാ. യാക്കോബ് സ്വീകരിക്കപ്പെട്ടു, ഏശാവ് തള്ളപ്പെട്ടു. രൂത്തും ഓർഫയും ഒരേ സ്ഥലത്ത് നടന്നവരാ. രൂത്ത് സ്വീകരിക്കപ്പെട്ടു, മറ്റവള് പിന്തള്ളപ്പെട്ടു പോയി. ഞാൻ ഉത്സാഹിപ്പിക്കാൻ വേണ്ടി പറയുക, ശ്രദ്ധിക്കണേ. ഈ തിരുവചന ഭാഗങ്ങളിൽ നാം ചിന്തിക്കുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നൊരു, ഇപ്പൊ ഒന്നും ആരും പറയാറില്ല, പ്രാർത്ഥിക്കുമ്പോൾ ആരും കോട്ടിയാറില്ല, നമ്മുടെ പൗരത്വമോ ആണോ? നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ വന്ന് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുന്ന പറഞ്ഞു. പ്രിയ സഹോദരങ്ങളെ, ഈ വചനങ്ങളെ നമുക്ക് ദൈവസന്നിധിയിൽ, ഞാൻ പറയാം, ദ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് പാപം തന്നെയാണ്. പക്ഷേ ഇവിടുത്തെ മെയിൻ പ്രോബ്ലം ഞാൻ പറയാം, അത് തിരക്ക് തന്നെയാണ്. അന്ന് രണ്ടുപേർ ഒരു ലാപ്ടോപ്പിന്റെ അപ്പുറം ഇപ്പുറം ഇരുന്നുകൊണ്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കും. ഒരുത്തിനെടുക്കും, മറ്റോനെ അവിടെ ഇടും. അന്ന് രണ്ടുപേർ, നിങ്ങൾ ചിന്തിച്ചാൽ മതി, രണ്ടുപേര് ഒരുമിച്ചൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കും. പ്രിയ സഹോദരങ്ങളെ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, കർത്താവിനായിരം സംവത്സരം ഒരു ദിവസം പോലെയും ഒരു ദിവസം ഇത് നാളും നാഴിയും കണക്ക് കൂട്ടുന്ന ഒത്തിരി പേരുണ്ട്. ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോണം, അനേക ദുരുപദേശങ്ങൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്, കേരളത്തിലൊക്കെ ഉണ്ട്. അവര് പല പല ഉപദേശങ്ങളാൽ ആളുകളെ കുഴക്കുക. ഞാൻ ഒരു കാര്യം പറയാം, നമ്മൾ വീണ്ടും വായിച്ച് പഠിച്ചോളൂ. കഴിയുമെങ്കിൽ തന്റെ വൃതന്മാരെ പോലും തെറ്റിപ്പാനായി വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കുന്ന കർത്താവ് പറഞ്ഞതാ, നടക്കുന്നുണ്ട്. ആയിരക്കണക്കിന് ആളുകളാ ഓരോ സ്ഥലങ്ങളും ഓടിക്കൂടുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, ഈ തിരുവനത്തെ നിങ്ങൾ സ്നേഹിച്ചില്ലെങ്കിൽ തെറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളിയാൽ തന്നെ അങ്ങനെ ഭവിക്കും. അപ്പൊ പത്രോസിന്റെ ലേഖനം 3 ഞാൻ തൽക്കാലം അങ്ങ് വിടുക. 1, മറക്കരുത്, സ്പോട്ട്ലെസ് ആൻഡ് ബ്ലെയിംലെസ്. കർത്താവല്ല ആരാന്നുള്ളത് ദൈവസന്നിധിയിൽ കണ്ണാടി എടുത്ത് നോക്കണം. വചനം, ആ മൈ സ്പോട്ട്ലെസ് ആൻഡ് ബ്ലെയിംലെസ്, കർത്താവെ എന്നെ ശുദ്ധീകരിക്കണമേ. 2, പ്രിയമുള്ളവരെ, അവിടെ കർത്താവിന്റെ ദീർഘക്ഷമേ രക്ഷ എന്ന് ഇനിയും കർത്താവ് പറയാം. അവൻ നിങ്ങളെ വരുമ്പോൾ എങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്ന എഴുതിയിരിക്കുന്നറിയോ? സമാധാനത്തോടെ കാണാൻ ആഗ്രഹിക്കുക. ആണോ? കർത്താവ് വരുമ്പോ എങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നത്? സമാധാനത്തോടെ കാണാൻ ആഗ്രഹിക്കുക കർത്താവ് നമ്മളെ. സമാധാനത്തോടാണോ നമ്മൾ മുമ്പോട്ട് പോകുന്നത്? പ്രിയസൗരങ്ങൾ, ഇത് ഓരോരുത്തരുടെയും സാഹചര്യങ്ങൾ ഡിഫറൻ്റ്. നിങ്ങൾ എന്ത് ചെയ്യണം ചെയ്യരുതെന്നും പറയാൻ, പക്ഷെ ഈ തിരുവചനത്തിന് മാറ്റമില്ല. ഒന്നുകൂടെ ഞാൻ പറയാം, ആകാശം ഭൂമി മാറിപ്പോയാലും തിരുവചനത്തിലെ വള്ളിക്കോ പുള്ളിക്കോ മാറ്റമില്ല. പിതാവായ ദൈവത്തിന്റെ കെട്ടണം, എല്ലാവരും കെട്ടണം. നിശ്ചയിക്കപ്പെട്ട സമയത്ത് പുത്രം മടങ്ങി വരും. അതൊരു സമയം നിശ്ചയിച്ചിരിക്കുക. ആ നിശ്ചയിക്കപ്പെട്ട സമയത്ത് അത് എന്നും ആയിക്കോട്ടെ. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഇന്നൊരുങ്ങാത്തവന് നാളെ ഒരുങ്ങാൻ പറ്റത്തില്ലെന്ന്. ഇപ്പൊ നമ്മൾ വിചാരിക്കുന്ന കർത്താവ് പല പല കാര്യങ്ങളുണ്ടല്ലോ, ഉണ്ടായിരിക്കാം ഇല്ലായിരിക്കാം. ഇന്നെന്ന ദിവസം നമുക്ക് തന്നപ്പോൾ ഇന്നൊരുങ്ങാത്തവന് നാളെ ഒരിക്കലും ഒരുങ്ങാൻ പറ്റത്തില്ല. പ്രിയ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കാൻ വേണ്ടി പറയാം, പത്രോസ് ലേഖനം മറക്കരുത്. ചിലർ താമസമെന്ന് വിചാരിച്ച് നാം അവന്റെ വാഗ്ദത്ത പ്രകാരം, ദഹോ മറക്കല്ല, പേര് മറക്കല്ല, സ്വർഗത്തിലെ ഭവനത്തിന്റെ പേരല്ല, ദ ഹോം ഓഫ് റൈറ്റസ്നെസ്. അവിടെ താമസിക്കുന്ന ആളുകളുടെ പ്രത്യേകത എന്താ? ദ ആർ സ്പോട്ട്ലെസ് ആൻഡ് ബ്ലെയിംലെസ്. അവർ കർത്താവിന്റെ മുഖം കാണും. പത്രോസ് പറയാ, ഇത് ഞാൻ നിങ്ങളെ ഓർപ്പിച്ച് ഉണർത്തു, അറിയാമെന്നേ അറിയാം. ഇനി ഒരു വേദഭാഗം കൂടെ വായിച്ച് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് 1 തെസ്സലോനിക്കേ ലേഖനം 5 നമുക്ക് വളരെ, നമുക്ക് അറിയാവുന്ന ചിന്തിക്കരുത്, നമുക്കറിയത്തില്ല ഒത്തിരി കാര്യങ്ങൾ. 5:1, ഇത് കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതല്ല, നമ്മുടെ ജീവിതത്തിൽ കർത്താവിന്റെ വരവിന് വേണ്ടി നമ്മളെ ഒരുക്കാനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, 5:1-11 9 ഇല്ലുസ്ട്രേഷൻസ് ഉണ്ട്, എന്നോട് പറയാം. 9 ഇല്ലുസ്ട്രേഷൻസ്. ഇല്ലുസ്ട്രേഷൻ പറഞ്ഞാൽ 9 ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? യേശുവിന്റെ വരവിനെ കുറിച്ച് നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഒന്ന് ചിന്തിച്ചാൽ മതി. പത്രോസ് പൗലോസ് ആത്മാവിൽ തെസ്സലോനിക്കേ സഭയ്ക്ക് എഴുതുന്നതാണ്. നമ്മൾ ഒരുങ്ങിയിരിക്കാൻ വേണ്ടി ഇനി ഒന്ന് വായിച്ചു സുനിഷേ.
സഹോദരന്മാരെ, കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങളെ എഴുതി അറിയിപ്പാൻ ആവശ്യമില്ല. കള്ളന്റെ
കാലങ്ങളെയും സമയങ്ങളെ കുറിച്ച് നമ്മൾ എഴുതിയിരിക്കാൻ ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞേ? ഇല്ല, നമുക്കറിയാം, നമുക്കിതൊക്കെ അറിയാം. അടുത്ത വചനം ഭയങ്കര രസമാണ്. അടുത്ത വചനം വായിച്ചേ.
കള്ളൻ രാത്രിയിൽ വരുമ്പോലെ കർത്താവിന്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നു
കേട്ടോ. യു യുവർസെൽഫ് നോ പെർഫെക്റ്റ്ലി, വചന പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഈ കാര്യം വളരെ പെർഫെക്റ്റ് ആയിട്ട് അറിയാവുന്ന പറഞ്ഞു. 1 ഇല്ലുസ്ട്രേഷൻ ഓർത്തോണം, കള്ളൻ. കർത്താവ് പറഞ്ഞ 1 ഇല്ലുസ്ട്രേഷനാ എന്താണ്? കള്ളൻ. കള്ളൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കള്ളൻ സാറിന് വരുന്ന എപ്പോഴാ? എന്തോ രാത്രിയില. അപ്പം അത് കർത്താവിന്റെ വരവിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാ. നിങ്ങൾ എടുക്കണ്ട, ഏശയ്യ 21:10 കാവൽക്കാരനിരിക്കുമ്പം ചോദിക്കുന്നുണ്ട്, കാവൽക്കാരാ രാത്രി എന്തായി, രാത്രി എന്തായി എന്ന് സെയിലിൽ നിന്നൊരു വിളിച്ചു ചോദിക്കുന്നു. അതിന് കാവൽക്കാരൻ, പ്രഭാതവും രാത്രിയും ഒന്നിച്ചു വന്നിരിക്കുന്നു, നിങ്ങൾക്ക് ചോദിക്കണമെങ്കിൽ ചോദിച്ചോളൂ. ഈ ദേശത്തിന്റെ കാവൽക്കാരാരാ?
ഏ അൽസൂറിലെ എം ഇ ജി ഗ്രൂപ്പാണോ? നോ നോ നോ, ഈ ദേശത്തിലെ കാവൽക്കാരാ. വേഗം പറ കാവൽക്കാരനോട് ചോദിക്കുക, പതിനൊന്നാം പത്താം വാക്യം. കാവൽക്കാരാ, രാത്രി രാത്രി എന്താ എന്ന് സമയങ്ങളെയും കാലങ്ങളെയും കുറിച്ച് അറിയുന്നവർ പറയണം. പറയണം, മിണ്ടാതിരിക്കരുത്. രാത്രി കഴിവാറായി, പകലെടുത്തിരിക്കുക. പ്രഭാതവും രാത്രി ഒന്നിച്ചു വന്നിരിക്കുന്നു പറഞ്ഞാൽ ഒരു കൂട്ടം ആളുകൾക്ക് കുറ്റാക്കൂരിയിട്ട് വരാൻ പോവുക, മറ്റേ കൂട്ടർക്ക് വെളിച്ചം വരാൻ പോവുക. പ്രൈസ് ദി ലോർഡ്. അതിന് കാവൽക്കാരൻ പ്രഭാതവും രാത്രിയും ഒന്നിച്ചു വന്നിരിക്കുന്നു. ദേശത്തിന്റെ കാവല് ചെയ്യുന്നുണ്ടോ? ഒരു പാട്ടുണ്ട്, നിങ്ങൾക്ക് പഴയ ആളുകൾക്ക് അറിയാമായിരിക്കും. അറിയാമോ പാട്ട്? ദേശത്തിന്റെ കാവൽ ചെയ്തിടും കാവൽക്കാരാ രാത്രി എന്തായി, ദേശത്തിന്റെ കാവൽ ചെയ്തിടും കാവൽക്കാരാ രാത്രി എന്തായി. വേഗം നാം പോയിടാം, വേഗം നാം പോയിടാം, കാലമെല്ലാം തീരാറായല്ലോ. കള്ളൻ രാത്രി, അപ്പൊ ഒന്നാമത്തെ ശേഷം കള്ളൻ ഓർത്തോണേ, കള്ളൻ വരുന്നത് പോലെ കർത്താവ് വരുന്നു. കള്ളൻ വരുന്നത് പോലെ മറക്കല്ലേ, അറിയാ, ഓർപ്പിക്കുന്നേ ഉള്ളു കേട്ടോ. ഇന്നത്തെ മെസ്സേജ് രണ്ടാമത്തേത് വായിച്ചേ, അഞ്ചിന്റെ രണ്ട്, ഒന്ന് തെസ്സലോനിക്കേ അഞ്ചിന്റെ രണ്ടാം വാക്യം.
അവർ സമാധാനം എന്നും നിർഭയം എന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവ വേദന.
രണ്ടാമത്തെ ഇല്ലുസ്ട്രേഷൻ ആണ് ലേബർ പെയിൻസ്, ഗർഭിണിയുടെ പ്രസവ വേദന. ഇത് കർത്താവ് യോഹന്നാനി പറഞ്ഞ അർത്ഥമല്ല ഇവിടെ ഉള്ളത്. ഞാൻ ചോദിക്കുന്നേ, നിങ്ങൾ ശ്രദ്ധിച്ച വചനത്തിന്റെ ശക്തി കണ്ടോ? ഒന്ന് കർത്താവ് പറയാം, നന്നായിട്ട് അറിയാവുന്നവരോട് പറയാം, ഓർത്തോണേ കള്ളം വരുന്നവരാ വരുന്നേ, കള്ളം വരുന്നവരാ വരുന്നേ, ആർക്കും അറിയത്തില്ല എപ്പോഴാ വരുന്നേന്ന്. രണ്ടാമത് പറയാ, ഇനി എങ്ങനെ എങ്ങനെ ഒരു കൂട്ടക്ക് നാശം വരുന്നേ? ഗർഭിണിക്ക് പ്രസവ വേദന വരുന്നവല്ല. ഞാൻ പറയുന്നില്ല, ഇതൊക്കെ കർത്താവിന്റെ വചനത്തിലുള്ളോ. അടുത്തത്, അടുത്തില്ല സ്റ്റേഷൻ.
എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല.
അടുത്ത ഡാർക്ക്നെസ് ആൻഡ് ലൈറ്റ്. ഒന്ന് പറഞ്ഞു തീഫ്, രണ്ടാമത് ലേബർ പെയിൻസ്, അതുകൊണ്ടൊന്നും പരിശുദ്ധാത്മാവ് തൃപ്തിപ്പെടുന്നില്ല. മൂന്നാമത് പറയുന്നത് ദ ഡാർക്ക്നെസ് ആൻഡ് ദ ലൈറ്റ്. ഒരു കൂട്ടർക്ക് ഇരുട്ട, മറ്റേ കൂട്ടർക്ക് എന്താണ്? വെളിച്ചം. നമ്മൾ എവിടെ ഉള്ളവരല്ല. എന്താ നിങ്ങൾ വായിച്ചു, ഒന്ന് ഉറക്കെ വായിക്കാമോ? എവിടെ ഉള്ളവരല്ല, ഒരു ഉഷാറില്ല. എന്താ എവിടെ ഉള്ളവരല്ല? ഇരുട്ടിലുള്ളവരല്ല. കാരണം നമ്മൾ ഇരുട്ടിലുള്ളവരായിരുന്നു, പക്ഷെ വാക്യം എന്നോട് ചേർന്ന് പറ ഇരുട്ടിന്റെ അധികാരത്തിൽ നമ്മെ വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ. പിന്നെ വേറൊരു വാക്യങ്ങളുണ്ട്, വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായിട്ട് നമ്മെ പ്രാപ്തരാക്കിയ ദൈവം. അപ്പം ഡാർക്ക്നെസ് ആൻഡ് ദ ലൈറ്റ്. പരിശുദ്ധാത്മാവിന്റെ മനസ്സ് കണ്ടോണേ, നമ്മൾ എത്രത്തോളം ഒരുങ്ങാൻ വേണ്ടിയാ. ഒരു ചെറിയ പാരഗ്രാഫ് ഞാൻ പറയാം. ഒന്ന് പറഞ്ഞു തീഫ്, രണ്ടാമത് പറഞ്ഞു ലേബർ പെയിൻസ്, മൂന്നാമത് പറഞ്ഞു ഡാർക്ക്നെസ് ആൻഡ് ദ ലൈറ്റ്. അതുകൊണ്ടും പരിശുദ്ധാത്മ തൃപ്തിപ്പെടുന്നില്ല. വീണ്ടും വായിച്ചേ, വീണ്ടും വായിച്ചേ.
ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും.
സ്ലീപ്പിംഗ് ആൻഡ് വേക്കിംഗ്. അടുത്തത്, കുറെ കൂട്ടർ നല്ല ഉറക്കമാ, മറ്റേ കൂട്ടർ എന്ത് ചെയ്യ? ഉണർന്നിരിക്കുക അല്ലേ. നമ്മൾ ഇനി ഓർത്തോണേ, സ്ലീപ്പിംഗ് ആൻഡ് വേക്കിംഗ്. എക്സ്പ്ലനേഷന്റെ ആവശ്യമൊന്നുമില്ല. ഇവിടെയൊക്കെ ദൈവത്തിന് പ്രസംഗിക്കുന്നവരാ നിങ്ങളൊക്കെ. ഒരു കൂട്ടർ ഉറക്കവാ, ഫുൾ ഉറക്കവാ. നമ്മൾ പറയാ കാലങ്ങൾ സമയം, ഓ ഇതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഉറക്കത്തിലാണോ ഉണർന്നിരിക്കുവാണോ? ഏ ഉറക്കത്തിലാണോ ഉണർന്നിരിക്കുകയാണ്? ഇത് നമ്മളെ തന്നെ ചോദന ചെയ്യേണ്ട ഒരു കാര്യം. ഞാൻ ഉറക്കത്തിലാണോ ഉണർന്നിരിക്കുകയാണോ? അതെ, ഇവിടെ ഭയങ്കര അത്യാവശ്യം. നമ്മൾ പറയാല്ലേ, ഒരു പെട്ടെന്നൊരു അത്യാവശ്യം വന്നു, അതുകൊണ്ട് മീറ്റിംഗ് ഒന്നും ആ സമയം കിട്ടിയില്ല. ഒരിക്കലൊരു ഒരു പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഒരു ഒരു റബ്ബി ഒരു ഒരു നല്ലൊരു ബിലീവർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടില് ഒരു അമേരിക്കൻ ടൂറിസ്റ്റുകാരൻ ചെന്നപ്പം ഇയാൾ പറഞ്ഞു, റബ്ബി പറഞ്ഞു, വീട്ടിലോട്ട് വരാൻ പറഞ്ഞു. വീട്ടിൽ വന്നപ്പം ഒരു ബെഞ്ച്, കുറെ ബുക്ക്, പിന്നെ അത്യാവശ്യം ഒന്ന് രണ്ട് പാത്രങ്ങൾ സാധനങ്ങൾ. അപ്പം മിസ്റ്റർ അവിടുന്ന് വന്ന ടൂറിസ്റ്റിന് ഭയങ്കര അതിശയം. റബ്ബിയോട് ചോദിച്ചു, ഇവിടെ ഫർണിച്ചർ ഒന്നുമില്ലേ ഈ വീട്ടില്? വെറി ഷുവർ ഫർണിച്ചർ. അപ്പം റബ്ബി തിരിച്ചു ചോദിച്ചു, വെറി ഷുവേഴ്സ്, നിന്റെ ഫർണിച്ചറൊക്കെ എവിടെയാ? അപ്പം വന്ന ടൂറിസ്റ്റ് പറഞ്ഞേ, ഞാനേ ഇവിടെ താമസിക്കാൻ വന്നോനൊന്നും അല്ല, ഞാൻ ഇതിൽ ജസ്റ്റ് പാസ് ചെയ്ത് പോയതാ. അപ്പൊ റബി പറഞ്ഞു, ഞാനും അങ്ങനെ തന്നെ. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എന്റെ കീർത്തനമാകുന്നു. നിന്റെ ഞാൻ ഇതിൽ ജസ്റ്റ് കടന്നു പോകുന്നവന്. ഈ പ്രത്യാശയാണ് നമ്മെ മുമ്പോട്ട്, അതുകൊണ്ടാണ് പറഞ്ഞത് പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. പ്രത്യാശയിലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. വേഗത്തിൽ കടന്നു പോകുക. ഒന്ന്,
തീഫ്. രണ്ട്, ലേബർ പെയിൻസ്. മൂന്ന്, ഡാർക്നെസ് ആൻഡ് ദ ലൈറ്റ്. നാല്, സ്ലീപ്പിംഗ് ആൻഡ് വേക്കിംഗ്. അഞ്ച്, വേഗത്തില്.
നാമോ പകലിലുള്ളവരാകിയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചം.
അതിന് മുമ്പ് ഒരു കാര്യം ഉണ്ടോ, കാര്യം പറഞ്ഞായിരുന്നു.
ഉറങ്ങുന്നവർ രാത്രിയിൽ ഉറങ്ങുന്നു.
ഉറങ്ങുന്നവർ രാത്രിയിൽ ഉറങ്ങുന്നു. നമുക്കറിയാം, ടേക്ക് ഇറ്റ് സ്പിരിച്വലി കേട്ടോ, ആത്മീയമായിട്ട് എടുക്കണേ.
മദ്യപിക്കുന്നവർ.
അടുത്ത ഡ്രങ്കൺനെസ്. അടുത്ത ഉദാഹരണം, മദ്യപിക്കുന്നവർക്ക് വല്ലതും അറിയാം, വല്ല ബോധമുണ്ടോ? നമ്മൾ ചോദിക്കുന്നത് വല്ല ബോധമുണ്ടോ? അപ്പൊ മദ്യപിക്കാത്തവരെ കുറിച്ചും പറയാണ്, സുബോധമായിരിക്കുക. അടുത്തത്, അടുത്തത്, ഇതെല്ലാം പറഞ്ഞിട്ടൊരു കാര്യം ഇവിടെ കർത്താവ് പറയുക.
നാമോ പകലിലുള്ളവരാകിയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രമായ രക്ഷയുടെ പ്രത്യാശയും ധരിച്ചു.
ഇത്രയും ഉദാഹരണം പറഞ്ഞിട്ട് പറയണ, ആർമർ, അതായത് എന്താണ്, ആയുധവർഗം ധരിച്ചോണം. ആയുധവർഗം ധരിച്ചോണം എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുകയാണ് ഈ ആറ് കാര്യങ്ങൾ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞേ, സർദീസിലെ സഭയുടെ ദൂതനോട് പറഞ്ഞു, നീ ഉണരാതിരുന്ന ഞാൻ എങ്ങനെ വരും? കള്ളനെ പോലെ വരും. ഏത് നാഴിക്ക് നിന്റെ മേൽ വരുമെന്ന് നീ അറിയുന്നതുമില്ല. ഇനി മർക്കോസ് 13:36 പറയുന്നു, യജമാനൻ അർദ്ധരാത്രിക്കോ കോഴി കൂമ്പഴോ ഏത് നേരത്ത് വരുമെന്ന് അറിയാകിയാൽ അവൻ വരുമ്പോൾ, അവൻ പെട്ടെന്നാണ് പറഞ്ഞു, അവൻ വരുമ്പോൾ, പെട്ടെന്ന് വരുമ്പോൾ നിങ്ങളെ ഉറങ്ങുന്നവരായി കാണാതിരിപ്പാൻ ഞാനോ നിങ്ങളോട് പറയുന്നു, ഉണർന്നിരിപ്പി. നൂറുകണക്കിന് വചനങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുക. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തെ ഒന്ന് ഉണർത്തട്ടെ. ഞാൻ എങ്ങോട്ടാ യാത്ര ചെയ്യുന്നു? ഞാൻ എങ്ങോട്ടാ ഓടിക്കൊണ്ടിരിക്കുന്നു? ഞാൻ ഇവിടെ നിന്ന് മുമ്പേ കേട്ട പോലെ എന്താണ് ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ ഈ രാത്രിയും പകലും പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുന്നത്? കാലത്തിന്റെ തിരിശീൽ ഏത് സമയത്തും വീഴാം. ഡി എൽ മോഡിയോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു, ഡി എൽ മോഡി, എഫിമേറ ചോദിച്ചു, എഫിമേർ മോശമൊന്നുമില്ല, നല്ല ബുക്കുകളൊക്കെ ആയിരുന്നു. ഡി എൽ മോഡി, താങ്കളുടെ പ്രസംഗങ്ങൾക്ക് എന്താ ഇത്ര ശക്തി? ഡി എൽ മോഡി പറഞ്ഞു, ഞാൻ ഓരോ മെസ്സേജ് പറയുമ്പോഴും ഞാൻ ഇങ്ങനെ ഒരു വിശ്വാസത്താലാണ് സംസാരിക്കുന്നത്, ഈ മെസ്സേജ് തീരുന്നതിന് മുമ്പ് എന്റെ കർത്താവ് മടങ്ങി വരും. പ്രൈസ് ദ ലോർഡ്. പ്രത്യാശയിൽ ലോകത്തിലുള്ളവരാണ്, തിരുനാമത്തിന് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്തിട്ടുള്ളതെന്ന് മറന്നു പോകരുത്. ജോൺ വെസ്ലിയൊക്കെ ചോദിച്ചു, യേശുക്രിസ്തു നാളെ മടങ്ങി വരും എന്ന് പറഞ്ഞാൽ താങ്കൾ എന്ത് ചെയ്യും? അദ്ദേഹം പറഞ്ഞു, ഞാൻ പതിവായി ചെയ്യുന്നത് പോലെ ദൈവത്തിന്റെ ഹിതം ചെയ്യും, അപ്പോൾ കർത്താവ് വരുമ്പോൾ ഞാൻ പോകും. ഇതായിരുന്നു അവരുടെ ജീവിതത്തെ മുമ്പോട്ട് ഓരോ ദിവസവും കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് എന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുക. പ്രിയമുള്ളവരെ, ഒന്നാമത് പറഞ്ഞു കള്ളൻ, രണ്ടാമത് പറഞ്ഞു ലേബർ പെയിൻസ്, മൂന്നാമത് പറഞ്ഞു ഡാർക്ക്നെസ് ആൻഡ് ദ ലൈറ്റ്, നാലാമത് പറഞ്ഞു സ്ലീപ്പിംഗ് ആൻഡ് വേക്കിംഗ്, അഞ്ചാമത് പറഞ്ഞു ഡ്രങ്കൺനെസ് ആൻഡ് ലേസിനെസ്, ആറാമത് പറഞ്ഞു ആർമർ. ഇനി നിങ്ങൾ ഒരു കാര്യമോടെ ഇതിന്റെ ബാലൻസ് വരുന്ന എപ്പോഴാണെന്നറിയോ? ഈ കർത്താവ് വരുന്നു എന്ന് പറയുന്നിടത്തെല്ലാം തുടർന്ന് കമാൻഡ്സ് ഉണ്ടാവും, അത് വിട്ടുകളല്ലേ. കുറച്ചുപേർ ഇങ്ങനെ ഭയങ്കര ഡിസ്കഷൻ എപ്പോ വരും, അതും മഹോദ്രവത്തിന്റെ ആദ്യത്തെ ആരംഭമാണോ, ഭയങ്കര ഡിസ്കഷൻ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ കൽപ്പന ഒത്തിരിയുണ്ട്. അടുത്ത 5:12-22 വരെ 15 കൽപ്പന അനുസരിക്കാൻ വെച്ചിരിക്കുക കേട്ടോ, എല്ലാരും കേട്ടോ. 15 കൽപ്പന നിരത്തി അങ്ങോട്ട് എഴുതിയച്ചാണ് പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തത്, ഈ കാര്യങ്ങൾ കൺക്ലൂഡ് ചെയ്യുന്നു. അപ്പൊ കർത്താവ് വരുന്നോണ്ട് തെസ്സലോനിക്കയിൽ ചെല്ല ഇതുപോലെ ചുമ്മാ ഇരുന്നേക്കാന്നുള്ളതല്ല, കർത്താവ് മടങ്ങി വരുന്നത് കൊണ്ട് എന്ത് ചെയ്യണം? അവിടെ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവിൻ, ബലഹീനരെ താങ്ങുവിൻ, എല്ലാവരുടെയും ദീർഘക്ഷമ കാണിപ്പിൻ, എപ്പോഴും സന്തോഷിക്കുവിൻ, ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാത്തിനും സ്തോത്രം ചെയ്യുവിൻ. ഇതെല്ലാം നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിന്റെ ഈ കൽപ്പനകളാണ് അവിടെ പറയുന്നത്. മനസ്സിൽ നിങ്ങൾ ഈ കർത്താവ് വരുന്നു എന്ന് പറയുന്ന ഏത് ഭാഗവും വായിച്ചോ തൊട്ടു താഴെ അനുസരിക്കാൻ കൽപ്പനയുണ്ട്. എന്ന് പറഞ്ഞാൽ പ്രായോഗിക ജീവിതത്തിൽ കർത്താവിനെ അനുസരിക്കുന്നവനാണ് കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങുന്നതെന്ന് ഞാൻ പറഞ്ഞു. പ്രൈസ് ദ ലോർഡ്. ഇനി പൗലോസ് ആ ഭാഗം അവസാനിപ്പിക്കുമ്പോ പൗലോസിന്റെ പ്രത്യാശ ഒന്ന് കാണാനായിട്ട് പറയാ. 5:25 ഒന്ന് വായിക്കാവോ? ഈ കമാൻസ് വായിക്കുന്നില്ല, കാരണം നിങ്ങൾക്ക് അറിയാവുന്ന കമാൻസ് ആ. 5:12-22 വരെയുള്ള 15 കൽപ്പനകൾ അനുസരിക്കാൻ തീരുമാനിക്കുക. ഇനി അതിന്റെ പൗലോസ ലേഖൻ അവസാനിപ്പിക്കുമ്പോ എന്താ പറയുന്നത്? 5:25 എന്താ പറയുന്നത്?
സഹോദരന്മാരെ, ഞങ്ങൾക്ക് വേണ്ടി
പ്രാർത്ഥിക്കാം. മടങ്ങി വരവന്റെ പ്രത്യാശമുള്ളവർ എപ്പോഴും പറഞ്ഞൊരു കാര്യം എന്നറിയോ? പ്രയർ മറക്കരുത്. പ്രാർത്ഥന പുറകോട്ട് പോയിട്ടുണ്ടെങ്കിൽ പ്രത്യാശ കുറഞ്ഞെന്ന് ഓർത്താൽ മതി. രണ്ടാമത് വായിച്ചാട്ടെ, വായിച്ചേ പൗലോസ് എന്താ പറയുന്നത്?
സകല സഹോദരന്മാരെയും വിശുദ്ധ ചുംബനത്താൽ വന്ദനം.
ലവ്, സ്നേഹം. പ്രിയമുള്ളവരെ, പ്രത്യാശ വർദ്ധിക്കുന്നതനുസരിച്ച് തമ്മിലുള്ള സ്നേഹം വർദ്ധിച്ചുകൊണ്ടിരിക്കും. അടുത്തത്,
കർത്താവാണ് സഹോദരന്മാർക്കൊക്കെയും ഈ ലേഖനം വായിച്ചു കേൾപ്പിക്കണം.
ദ വേർഡ് ഓഫ് ദ ലോർഡ്, സ്ക്രിപ്ചർ. ദൈവജനം വായിച്ചു കേൾപ്പിക്കണം. പൗലോസ് പറഞ്ഞേ ഇത് ചുമ്മാ വെച്ചോണ്ട് ഇത് വായിച്ചു കേൾപ്പിക്കുക. സ്ക്രിപ്ചർ, പ്രത്യാശ വർദ്ധിക്കുന്നവനുണ്ടല്ലോ. വചനം എന്ന് പറഞ്ഞ അവന് ഹരമാ. അവൻ വചനം രാവും പകലും പറഞ്ഞും ചിന്തിച്ചുകൊണ്ടിരിക്കും. വചനം അവന്റെ ജീവിതത്തിൽ ഹരമാ. അടുത്തത്,
നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാ.
ഗ്രേസ്, ദൈവത്തിന്റെ കൃപ പറഞ്ഞ അവസാനിപ്പിക്കുക. കൃപ അവനോടുകൂടെ ഉണ്ടാവും. പ്രിയമുള്ളവരെ, ഈ തിരുവചനങ്ങളെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തില് കർത്താവെ ആ ഒരു പ്രത്യാശയിൽ മുമ്പോട്ട് പോകാനായിട്ട് നീ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാം ജീവിതത്തിൽ നിങ്ങൾക്കറിയാം, ഞാൻ നിങ്ങൾ ഒത്തിരി പ്രതിസന്ധികൾ നേരിടുന്നവരാ. ഒരുപക്ഷെ പലപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അതേക്കുറിച്ച് ഒരാൾ പറഞ്ഞു, എന്റെ ജീവിതത്തിൽ പലപ്പോഴും വലിയ പ്രതിസന്ധി വരുമ്പോൾ ഞാന് ബൈബിളിലെ അവസാനത്തെ പേജിലേക്കാ പോകുന്നത്. ഒത്തിരി ചോദ്യങ്ങൾ, ഒത്തിരി ഉത്തരമില്ലാത്ത ഒത്തിരി ചോദ്യങ്ങളും പ്രതിസന്ധിയും വരുമ്പോൾ അദ്ദേഹം പറയാണ്, ഞാൻ വേറെ എവിടെയും നോക്കാറില്ല, അവസാനത്തെ പേജിലേക്ക് പോകും, ഞാൻ ഇങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിക്കും, ആമേൻ. കർത്താവ് യേശുവേ വേഗം വരണമേ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. പ്രിയമുള്ളവരെ, ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുക. യേശുവാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാത്തിനും മതിയായവൻ. പലർക്കും സംശയമുണ്ട്, സ്വർഗത്തിൽ പോയാ അതില്ലല്ലോ, ഇതില്ലല്ലോ, ഈ ഒരു കാര്യോട് ഇല്ലല്ലോ. പറയാം, യേശു ഉള്ളപ്പോൾ അവൻ നമ്മുടെ എല്ലാം മീറ്റ് ചെയ്യുന്നുണ്ടാണ് അവിടെ മറ്റൊന്നുമില്ലാത്തത്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. പ്രിയമുള്ള എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ അവസാന കാലത്ത് കർത്താവിനായിട്ട് സമർപ്പിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ ഞാൻ നിങ്ങളെ ഉത്ബോധിപ്പിക്കുകയാണ്, കം ടു ദ ലോർഡ്. കർത്താവിനെ വിശ്വസിച്ച് യഥാർത്ഥമായ സമർപ്പണത്തോടെ വിശ്വാസനാഥത്തിലേക്ക് വന്നിട്ടില്ല എങ്കിൽ ഞാൻ നിങ്ങളെ ഉത്ബോധിപ്പിക്കുകയാണ്, തീരുമാനിച്ച് കർത്താവിലേക്ക് മുമ്പോട്ട് വരിക. ഇനിയും കർത്താവിന്റെ വരവിനായിട്ട് നമ്മെ തന്നെ ഒരു വിശ്വസിച്ചു, സമർപ്പിച്ചു, സ്നാനപ്പെട്ടു, കർത്താവിലേക്ക് മുമ്പോട്ട് വന്നിട്ടില്ല എങ്കിൽ കർത്താവാകുന്ന ആ വ്യക്തിയുടെ അടുക്കിലേക്ക് വന്നിട്ട് കർത്താവെ നിന്റെ വരവിനായിട്ട് എന്നെ തന്നെ ഒരുക്കുന്നു. ഒരാൾ പറഞ്ഞു, ഐ എം നോട്ട് വെയിറ്റിംഗ് ഫോർ ദ സൈൻസ്. ഓ, ഇനി പത്രം ഒന്ന് എടുത്തു നോക്കിയേക്കാം, വരാറായോ, വല്ല ഭൂകമ്പം ഉണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഐ എം ലുക്കിംഗ് ഫോർ ദ സൗണ്ട്സ്. ഞാൻ സയൻസിന് വേണ്ടിയല്ല നോക്കുന്നത്, സൗണ്ട്സിന് വേണ്ടിയാ, ദ സൗണ്ട് ഓഫ് ദ ട്രംപറ്റ്. ഈ പ്രത്യാശയിൽ നിറയപ്പെട്ടവരായിരിക്കാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുക. പ്രിയമുള്ളവരെ, ആ ഒരു ഒരുപക്ഷെ നമ്മൾ വിശ്വാസത്തിൽ വന്നവരായിരിക്കാം, വന്നിട്ട് മുമ്പേ പറഞ്ഞ പോലെ സമരിയ ഇടിച്ചു നിൽക്കുന്നവരായിരിക്കാം, അവിടെ തന്നെ നിൽക്കുക. ചിലർ സ്നാനത്തിലേക്ക് വന്നു കാണും, അവരവിടെ തന്നെ അങ്ങ് നിൽക്കുക, എല്ലാം വായന പറയും. ചിലര് അടുത്തൊരു തലത്തിലേക്ക് വന്നു കാണും, പക്ഷെ കർത്താവ് നമ്മെ അടുത്തൊരു തലത്തിലേക്ക് വിളിക്കുക. പക്ഷെ ഒരു കാര്യമുള്ളു, യേശുവിന്റെ അടുക്കൽ വരാതെ there is no other way. അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. നോഹയുടെ പെട്ടകം എത്രത്തോളം വലിപ്പം ഉണ്ടായിരുന്നു നിങ്ങൾക്കറിയോ? 8 പേരെ കയറിയുള്ളൂ, ഇത്തിരി വലിപ്പം ഉണ്ടായിരുന്നു. പക്ഷെ ഒരൊറ്റ വാതിൽ ഇതേം വെച്ചുള്ളൂ. ആ വാതിലിലൂടെ വേണം കയറേണ്ടവൻ അകത്ത് കയറാൻ. മിസ്രയീമിൽ ജനം ഇറങ്ങിപ്പോന്നപ്പം 10 വാതിലുള്ള വീടുണ്ടായിരിക്കാം, പക്ഷേ രക്തം തളിക്കപ്പെട്ട വാതിലൂടെ മാത്രമേ അവന് പുറത്തു വരാൻ വ്യവസ്ഥ ഉണ്ടായിരുന്നുള്ളൂ. സമാഗമന കൂടാരം പണിതപ്പം അതിപരിച്ച സ്ഥലത്തേക്കും വിസ്ഥലത്തേക്കും 1 വാതിലേ ഉള്ളായിരുന്നു. സ്വർഗത്തിന്റെ മുമ്പിൽ നിങ്ങൾ എത്തുമ്പോൾ യേശു നമുക്കുണ്ടെങ്കിൽ ആ വാതിലുകൾ നമുക്കായി തുറക്കപ്പെടും. പ്രൈസ് ദ ലോർഡ്. യേശു പറഞ്ഞു, ഐ ആം ദ ഡോർ. ഞാൻ ആരാകുന്നു? വാതിലാകും. യേശു ഇല്ലാതെ ഡോണ്ട് ട്രൈ ടു ഓപ്പൺ ഹെവൻ, തുറക്കത്തില്ല. എന്നേക്കുമായിട്ട് അടയപ്പെട്ടിരിക്കും. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ കൂടാരമടിക്കാൻ വേണ്ടി നാം ഭാരപ്പെട്ടും അടിച്ചു കുഴപ്പമില്ല, നല്ലതാ. എല്ലാം ഞങ്ങൾ എൻകറേജ് ചെയ്യുന്നു, വചനം എൻകറേജ് ചെയ്യുന്നു, ബട്ട് യാഗപീഠം ഉണ്ടാക്കാൻ മറന്നുപോകരുത്. യാഗപീഠം ഉണ്ടാക്കാൻ മറന്നുപോയാൽ നിത്യമായുള്ള ആരാധന നമുക്ക് നഷ്ടപ്പെട്ടു പോകും. പ്രിയ സഹോദരങ്ങളെ, കർത്താവിന്റെ മടങ്ങിന് വരുവിന് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ എവിടെയാണ് ക്രമീകരണം വരുത്തേണ്ടത്? നമ്മൾ വേറെ ആരോടും ചോദിക്കുന്നു. ഗോ ടു ദ വേർഡ്. ദൈവത്തിന്റെ മുമ്പാകെ, വചനത്തിന്റെ മുമ്പാകെ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ആദ്യത്തെ പ്രത്യാശയിൽ നാം പുറകോട്ട് പോയെങ്കിൽ കർത്താവെ എന്നെ ഉത്സാഹിപ്പിക്കണമേ. ഇനി മറ്റാരെങ്കിലും പ്രത്യാശയില്ലാതായിരിക്കുന്നെങ്കിൽ വിധിക്കാനല്ല, അവരെയും അന്യോന്യം പ്രബോധിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് വരുത്തുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.